അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്നും തർശീശിലേക്ക് ഓടിപ്പോവേണ്ടതിനെ പുറപ്പെട്ട് യാഹോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. ആ കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു. ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിനെ അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പലപ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. അനന്തരം അവർ, വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ട് ചീട്ടി യോനയ്ക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. അതിനെ അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു. അവനോട്, നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോടെ അറിയിച്ചിരുന്നു കൊണ്ട് അവൻ യഹോവയുടെ സന്നിധി നിന്ന് ഓടിപ്പോകുന്നു എന്നവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം മേൽക്കുമേലധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അവനവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവിൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൽ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്കെടുക്കേണ്ടതിനെ മുറുകെ തണ്ട് വലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ചു. കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു. അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം അവൻ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്കിഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിലിട്ട് കളയുകയും സമുദ്രത്തിന്റെ കോപാടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകൾ നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിനെ യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അവനെനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യൻ വിളിച്ചു. നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സംരമത്തെ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരമാലുകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു. ആഴി എന്നെ ചുറ്റി. കടപ്പുല എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. ഭൂമിതന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാഥത്തോട് നിനക്ക് യാഗമർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്കുണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവേ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോനാ നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുത്തെത്തി. എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നിനവേയിൽ എങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും അരുത്, വെള്ളവും കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗവും താൻ താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരിയും വേണം. ദൈവം വീണ്ടും അനുദവിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിനെ അവന്റെ ഉഗ്രകോപം വിട്ടുമാറിയുമായിരിക്കും. ആർക്കറിയാം, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. യോനക്കേത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുഗമിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ടു എന്ന് നഗരത്തിന്റെ ഇടയ്ക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളും അതിന് കീഴെ തണലിൽ പാർത്തു. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കി. അതവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ വിളർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. തൂർന്നുദിച്ചപ്പോൾ ദൈവം അസ്പഷ്ടമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം നിശ്ചയിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു ദൈവം യോനയോട്. നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായിരിക്കുകയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 തിലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നീനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. പറയുമോ നൂറ്റിരണ്ടാം സങ്കീർത്തനം. യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ പെരുമാറാകട്ടെ. കഷ്ട ദിവസത്തിലെ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ക്കേണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമല്ലേണമേ. എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു. എന്റെ അസ്ഥികൾ തികളി പോലെ വെന്തിരിക്കുന്നു. എന്റെ ഹൃദയം അരിഞ്ഞു പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു. എന്റെ ഞരക്കത്തിന്റെ നിത്യ നിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേടാൻപൽ പോലെയാകുന്നു. ശൂന്യസ്ഥലത്തെ മുഖാ പോലെ തന്നെ ഞാൻ ഉറക്കളച്ചിരിക്കുന്നു. വീട്ടിന്മുകളിൽ തനിച്ചിരിക്കുന്ന കുഴി പോലെയാകുന്നു. എന്റെ ശത്രുക്കൾ ഇടപെടാതെ തന്നെ നിന്ദിക്കുന്നു. എന്നോട് തീർന്നവർ എന്റെ പേർ ചൊല്ലി ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു. എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ നീ എന്നെ എടുത്തെറിഞ്ഞു കളഞ്ഞുവല്ലോ. എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നെൽ പോലെയാകുന്നു, നെൽപുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീയോ ഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സിയനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാളക്കാലം. അതേ അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പുഴിയോട് അലിവും തോന്നുന്നു. യഹോവാ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അവരുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ജാതികളഹയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി എഴുതി വെക്കും. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരുശലേമിൽ അവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ നരകം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺപാർത്തുവല്ലോ. അവൻ വഴിയിൽ വെച്ച് എന്റെ ബലം ക്ഷയിപ്പിച്ചു, അവൻ എന്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. എന്റെ ദൈവമേ, ആയുസത്തിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സമ്മർദ്ദങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. നീയോ അനന്യനാകുന്നു, നിന്റെ സമ്മർദ്ദങ്ങൾ അവസാനിക്കുകയുമില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും, അവരുടെ സന്തതിയും നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അവർത്തിയൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവന്റെ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതി ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെയും മോശയെയും തന്റെ പ്രവർത്തികളെയും ക്ഷേമക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും ഭർത്തിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയ സമയത്തോടകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോടകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ അവിടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആഴ്ച പുല്ലുപോലെയാകുന്നു, വയലിലേക്ക് പോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അവന്റെ സ്ഥലം അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതിയും മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞാനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷന്മാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവർത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനുമേ യഹോവയെ വാഴ്ത്തുക, എൻ മനുമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു, വസ്ത്രം പോലെ ധരിക്കുമ്പോൾ നീ പ്രകാശത്തെ ധരിക്കുന്നു. തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു, അവൻ തന്റെ മാളികളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലയെ തന്റെ ശുശ്രൂഷന്മാരുമാക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴി കൊണ്ട് മൂടി വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്തൊരതിരിട്ടു. അവൻ ഉറവുകളെ താഴ്വുകളിലേക്ക് ഒഴുക്കുന്നു, അവ മലകളുടെയിൽ കൂടി ഒലിക്കുന്നു. അവയിൽ നിന്ന് വയലിലെ സ്ഥലമൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതുകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറകൾ വസിക്കുകയും കൊമ്പളിടകൾ പാടുകയും ചെയ്യുന്നു. അവൻ തന്റെ മാളികളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. ഭൂമിക്ക് നിന്റെ പ്രവർത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു. അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾ തന്നെ. അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു, പെരുഞ്ഞാറക്കെ സരളവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തന്റെ അസ്തമനത്തെ അറിയുന്നു. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. മനുഷ്യൻ തന്റെ മണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തന്റെ വേലയ്ക്കായി തന്നെ. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു, അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാധാരമുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം നേക്ക് നിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവർത്തികളിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എന്റെ ആയുഷ്കാലത്തൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും, ഞാനുള്ളിടത്തോളവും എന്റെ ദൈവത്തിന് കീർത്തനം പാടും. എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്നും മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാരല്ലാതെ ആവട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. തന്റെ നാമം തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, അവന്റെ പ്രവർത്തികളെ ജാതിയുടെയിൽ അറിയിപ്പിൻ. അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവന്റെ സകല അത്ഭുതങ്ങളെ കുറിച്ചും സംസാരിപ്പിൻ, അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ, യഹോവയെയും അവന്റെ ബലത്തെയും തിരുവിൻ. അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പീൻ. അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവന്റെ അടയാളങ്ങളും അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവിൻ. അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. അവന്റെ ന്യായവിധികൾ സർവഭൂമിയിലുമുണ്ട്. അവൻ തന്റെ നിയമത്തെ എന്നേക്കും, താൻ കൽപ്പിച്ച വചനത്തെ ആയിരം തലമുറയോട് ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിനെ ഒരു ചട്ടമായും ഇസ്രയേലിനെ ഒരു നിത്യ നിയമമായും നിയമിച്ചു. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കേക്കനാൻ ദേശം തരുമെന്നള്ളി ചെയ്തു. അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. അവരൊരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിന്റെ അടുക്കിലേക്കും പോകും. അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവന്റെ അധ്യക്ഷന്മാരെ ശാസിച്ചു. അവന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. അവൻ ദേശത്തെ ഒരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവനെ ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ചു, അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊടുക്കാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാന ഉപദേശിച്ചു കൊടുപ്പാനും തന്റെ ഭവനത്തിനെ അവനെ കർത്താവായും തന്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. അപ്പോൾ ഇസ്രയേൽ മിസ്രയീമിലേക്ക് ചെന്നു. യാക്കോബ് ഹാമിന്റെ ദേശത്ത് വന്നു പാർത്തു. ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. തന്റെ ജനത്തെ പാവപ്പാനും തന്റെ ദാസന്മാരോട് ഉപായം പ്രസംഗിപ്പാനും അവൻ അവരുടെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞു. അവൻ തന്റെ ദാസനായ മോശയെയും ദാൻ തെരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു. അവർ അവരുടെ ഇടയിൽ അവന്റെ അടയാളങ്ങളും ഹാമിന്റെ ദേശത്തെ അത്ഭുതങ്ങളും കാണിച്ചു. അവൻ ഇരുളയച്ചു ദേശത്തെ ഇരുട്ടാക്കി. അവർ അവന്റെ വചനത്തോട് മറുത്തതുമില്ല. അവൻ അവരുടെ വെള്ളത്തെ രക്തമാക്കി അവരുടെ മത്സ്യങ്ങളെ കൊന്നുകളഞ്ഞു. അവരുടെ ദേശത്തെ തവള പ്രഖ്യാപിച്ചു. രാജാക്കന്മാരുടെ പള്ളിയറകളിൽ പോലും നിറഞ്ഞു. അവൻ കൽപ്പിച്ചപ്പോൾ നായീച്ചയും അവരുടെ ദേശത്തെല്ലാം പേനും വന്നു. അവനവർക്ക് മഴയ്ക്ക് പകരം കൽമഴയും അവരുടെ ദേശത്തെ അഗ്നിജ്വാലയും അയച്ചു. അവൻ അവരുടെ മുന്തിരിവള്ളികളും അത്തവൃക്ഷങ്ങളും തകർത്തു. അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളും നശിപ്പിച്ചു. അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളിയും തുള്ളനും അനവധിയായി വന്നു. അവൻ ദേശത്തിലെ സസ്യവൃക്കയെയും അവരുടെ വയലിലെ വിളയും തിന്നുകളഞ്ഞു. അവൻ അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവവീര്യത്തിന്റെ ആദിഫലത്തെയും സംഹരിച്ചു. അവനവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അവർ പുറപ്പെട്ടപ്പോൾ മിശ്രയും സന്തോഷിച്ചു. അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു. അവൻ തണലിനായി സ്നേഹം വിരിച്ചു. രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. ദൈവമേ യോഗ്യമാകുന്നു പറയ്ക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധലറൂഹായിക്കുന്ന സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ത്രിയേക ദൈവത്തിന്റെ സന്നിധിരുനാമ മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്തോസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ പ്രത്യേകാൽ പരിശുദ്ധ സഭ മുഴുവൻ ആഴമായ അനുതാപത്തിന്റെയും പ്രാർത്ഥനയുടെയും ആ ഒരു ബോധങ്ങളിലേക്ക് ജന ഹൃദയങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം ഒരുക്കുന്ന ഈ ഒരു ദിനങ്ങളിൽ അവിശുദ്ധിയോട് ചേർന്ന് നിൽക്കത്തക്കവണ്ണം നമ്മളെ തന്നെ സമർപ്പണ രൂപത്തിൽ ഒരുക്കാൻ ദൈവം നമുക്ക് അടക്കയാക്കി തന്ന ആ വലിയ നിമിഷത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഓർത്ത് സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥലത്ത് ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കത്തക്കവണ്ണം ദൈവമേ കൃപചൊരിയടമേ എന്ന് ആമുഖമായിട്ട് വീണ്ടും ദൈവസേന അപേക്ഷിക്കുകയും ചെയ്യാം. ഇതിന് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നതോടൊപ്പം ഇതിനെ സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാശ്രമത്ര പോലത്ത ഇദ്ദേഹം ഹ്യൂസ്റ്റണിലല്ല മറ്റൊരു സ്ഥലത്താണ് എങ്കിലും ഇതിൽ ജോയിൻ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു തിരക്കിനടക്കാണെങ്കിലും. അപ്പൊ ഇന്ന് തിരുമനസിനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വന്നിയ മാമനച്ചൻ ഡോക്ടർ വി സി വർഗീസച്ചൻ, വന്നിയ തമ്പാൻ വർഗീസച്ചൻ, അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ വൈദികരെയും ഐസക്കച്ചന്റെ നാട്ടിലേക്ക് യാത്രയായിരിക്കുകയാണ്. അതുപോലെ എല്ലാ വൈദികരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ദൈവജന ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനോട് സൈമണച്ചനാണ്, നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വൈദികനാണ്. പ്രിയപ്പെട്ട സൈമണച്ചനെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന നെഞ്ചിലേറ്റി പ്രാർത്ഥനയോട് സമർപ്പണത്തോടും ഇതിൽ ഭാഗവാക്കാകുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും കണ്ണ് ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പൊഴിക്കുന്ന കണ്ണുനീരുകൾ പാഴായി പോകാതിരിക്കത്തക്കവണ്ണം തന്റെ തുരുത്തിയിൽ നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെ എത്തിച്ചേരത്തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 187-ാമത്തെ ഗീതം നമുക്കറിയാമല്ലോ. അനുതാപത്തിന്റെ ദിനങ്ങളാണ്, 3 നോമ്പിന്റെ ദിനങ്ങളാണ്. അനുതാപത്തിന്റെ കീർത്തനം, കരുണാകടലെ ഞാൻ നോക്കുന്നുള്ള ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 187-ാമത്തെ ഒന്നിച്ച് പാടായിരുന്നു.
കരുണാകടലേ ഞാൻ നോക്കും, ദേവാതനയായൻ പാപം പെരുകി പിഴകൾ പാർത്ഥിച്ചയ്യോ, കഴുകണമെന്നേ പോ ആയ ഗണമൻപാൽ പിതൃസ്നേഹത്ത യാചിക്കുന്ന ഹാസിക്കരുതേ എന്നെ വൈരി തേറും നരരിൽ ദൂതൻ പ്രീതന്മാരാ ീവതുള്ളേ അനുദാപികളിൽ തൻ വാതിൽ രാപകലിംഗുദൂറം വീടും ഹാലേലൂയ നാഭസ്തുത്യന്തി നോക്കണമൻ ദുരിതം താഭ പലതരദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ചരണമെനിക്കില്ല വൈദ്യൻ പാർവക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തൊരു ഗുണവും എൻ പ്രണമോ കഠിനം നൽപൈദ്യാനിന്നേയും നിൻ ഔഷധഗുണവും ഞാൻ കേട്ടു നിങ്ങൾ വരുന്നോ സുഖമേൽക്കുന്നോനം എൻ പാപത്തിൽ ഞാൻ ചാവാ ഇടയാകരുതയ്യോ നാഥ എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടും നീപ്പോ അജമോ മാടോശം നാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളയോ കാഴ്ചയതായി താർപ്പിക്കുന്നില്ല ക്ഷമമോ സൻഭവനേ വന്ന പാവിനി ശ്രീപോ ഇരുതുള്ളി കണ്ണിനെ കണ്ടൻ മേദയതോതണമേ തിരുജനകൻ സ്നേഹ താരും മാതാവിൻ പ്രാർത്ഥനയാലും
ഉണ്ടോ? തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അച്ഛ വർഗീയ സെഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കോമാ
തിരുനാമത്തെ സ്തുതി ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ തേന്നമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങൾ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പുരവാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഹലോനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസൃതിങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു.
ഹലോനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസൃതിങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു.
ഹലോനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസൃതിങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാകാൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് കണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
കർത്താവേ നിനക്ക് സ്തുതി, പാപികളായ നടിയാരോട് കരുണയെന്ന് മിശിഹ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ,
നാം പരിശുദ്ധമാപ്പെടണമേ.
രാജശക്തിയെ മാത്രം നിനക്കൊള്ളാന്നു. ആമേൻ
ആമേൻ.
പറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ്
സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നിന്റെ വയറ്റ് ഫലമായി നമ്മുടെ കർത്താവ് ശമിച്ചിയാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ചുതലെന്നെ പറയാമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.
പറയ്ക്കുമോ ദൈവമായ കർത്താവേ, അതിന് കൃപയെ ഞാൻ നിരസിക്കുന്നില്ല. നീ എനിക്ക് തന്ന പ്രവരങ്ങളെ ഞാൻ നിഷേധിക്കുന്നില്ല. എന്നോടുള്ള നിന്റെ പ്രവൃത്തികളെ ഞാൻ മറക്കുന്നില്ല. എങ്കിലും ഞാൻ നിന്റെ കരുണകൾക്ക് അയോഗ്യനെന്ന് സമ്മതിക്കുന്നു. ഞാൻ അയോഗ്യനായിരിക്കുമ്പോൾ നീ എന്നെ ബഹുമാനിച്ചു എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ വേശ്യാസ്ത്രീയെ പോലെ ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു. അവർക്കെന്ന പോലെ എനിക്ക് പാപ പരിഹാരം നൽകണമേ. എന്റെ വിചാരങ്ങൾ കൊണ്ടും എന്റെ വചനങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എന്റെ ജീവിതകാലമെല്ലാം നിന്നെ കോപിച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഇപ്പോൾ കർത്താവേ ഞാൻ നിന്റെ അടുക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ നിന്റെ സഭയിലെ അനുതാപകളിൽ ഒരുവനെ പോലെയും നിന്റെ ആട്ടിൻകൂട്ടത്തിലെ ആടുകളിലൊന്നിനെ പോലെയും നിന്റെ കൃപയും കരുണയും മൂലം ദയവായി പാപപരിഹാരം കൊടുത്തിട്ടുള്ള പാപകളിലൊരുവനെ പോലെയും എന്നെ ആക്കി തീർക്കണമേ. എന്റെ കർത്താവേ എന്റെ പാപങ്ങളെ മായച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെ കഴുകണമേ. എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. തെറ്റുകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ കർത്താവേ നിന്റെ ദയയാവുന്ന പാപ്പാണ്ടന്റെ കരുണയമേ, നിന്റെ കരുണയാവുന്ന വെള്ളത്തിൽ എന്നെ മേ തളിക്കണമേ. എല്ലാ ഇപ്പോഴും നിന്നെ സ്തോത്രം ചെയ്യുവാൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന വെടിപ്പുള്ള ഹൃദയം പുതുതായിട്ട് എന്നെ സൃഷ്ടിക്കണമേ. നിന്നെ സ്തുതിപ്പാൻ എന്റെ ചുണ്ടുകളെ തുറക്കണമേ. രാവുമ്പോഴും പുണ്യവാന്മാരോടുകൂടെ ഞാൻ നിന്നെ പൊഴുത്തുമാറാകണമേ. അത് നിന്റെ ശുശ്രൂഷന്മാരായ മാലാകമാരുടെ കൂടെയും നിന്നെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ളവരായ പുണ്യവാന്മാരുടെ കൂടെയും പ്രാർത്ഥനകളാൽ തന്നെ ഓശോപകൂല സ്വഭാവമീൻ ബാറയ്ക്കുമോ.
ത്രിയേക ദൈവത്തിന്റെ വലുതൊരു നാം മഹത്വീകരിക്കപ്പെട്ടുമാറാകട്ടെ. പന്നിയ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ബുധനാഴ്ചയുടെ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് അനുഗ്രഹവും ഭാഗ്യവും ഒരുക്കി തന്നിരിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഇവിടെ വന്നാൽ മതി. ദൈവസന്നിധിയിൽ സംസാരിക്കുക. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും സംസാരിച്ചാൽ മതി. വിളിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾക്ക് ആയിരിക്കാം. നമുക്കറിയാമല്ലോ, പരിശുദ്ധമായ 3 ദിവസത്തെ നോമ്പിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുക. നിലവാ നോമ്പ് നമ്മുടെ സഭ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കണം എന്ന് നമ്മളെ അനുശാസിച്ചിട്ടുള്ള നോമ്പുകളിലൊന്നാണ് 3 നോമ്പ്. ഒത്തിരി അർത്ഥങ്ങളുള്ള ഒരു നോമ്പാണ്. അതിനേക്കാൾ ഉപരി വേദപുസ്തകത്തിലെ 4 അധ്യായങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണെങ്കിലും ഒരു മനുഷ്യജീവിതത്തെ മുഴുവൻ ആകമാനം മാറ്റിമറിക്കപ്പെടുന്ന ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രസക്തമായ ഭാഗമാണ് ഈ യോനായുടെ പുസ്തകങ്ങളും യോനായുടെ ജീവിതവും ഒക്കെ തന്നെ. എനിക്ക് തോന്നുന്നു ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു സമഗ്രമായ ചരിത്രമടങ്ങിയ ഒരു ഗ്രന്ഥമാണ്. അതിന്റെ അകത്ത് ഇനിയും ഒന്നും കൂട്ടിച്ചേർക്കാനില്ലാത്തതുപോലെ തന്നെ എല്ലാം അതിന്റെ അകത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും അതിശയങ്ങളും ദൈവത്തിന്റെ സ്നേഹവും അങ്ങനെ എല്ലാം എനിക്ക് തോന്നുന്നു വേദബോധത്തിൽ ഇത്ര മനോഹരമായ ഒരു ഗ്രന്ഥം ഉണ്ടോ എന്ന് സംശയമാണ്. അത്രമാത്രം ആഴമായി പ്രത്യേകിച്ച് അനുതാപത്തെ പറ്റിയൊക്കെ പറയുന്നത് അനുതാപത്തിന്റെ ഒക്കെ ഏറ്റവും മൂർധന്യ ഭാവത്തെ പറ്റിയൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. അതുപോലെ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും യഹോവയാൻ ദൈവത്തിന്റെ ആർദ്രവും ആഴവുമായ സ്നേഹത്തിന്റെ താരതമ്യത്തെ പറ്റിയൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സ്പിരിച്വാലിറ്റിയുടെയും അനുതാപത്തിന്റെ ഒക്കെ യുണീക് ലെവലിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു പ്രതീക്ഷയുടെ പ്രത്യാശ നൽകുന്ന ഒരു പുസ്തകമാണ് യോനായുടെ പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ യോനായുടെ ജീവിതവും മരുഭൂമിയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ പാതാളത്തിലിറങ്ങി മനുഷ്യനെ രക്ഷിച്ച ക്രിസ്തുവിന്റെ ജീവിതമൊക്കെ ചേർത്ത് ഇങ്ങനെ പലർക്കും വിശദീകരിക്കുന്നുണ്ട്. പോട്ടെ, വിശദമായ ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, കാരണം മറ്റൊരു പ്രസംഗിക്കാവുള്ളത് കൊണ്ട് തന്നെ. എങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇതിനകത്ത് 2-ാം അധ്യായമാണ്. ഈ 2-ാം അധ്യായം വളരെ വളരെ ഗൌരവത്തോടെ നമ്മൾ വായിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്ന് അയ്യം വിളിക്കുന്ന യോനായുടെ ഒരു ചിത്രമുണ്ട്. 1-ാം അധ്യായത്തിൽ ആരംഭത്തിൽ ഉണ്ടാകുന്ന യോനയുടെ ഒരു ഭാവമേ അല്ല ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന യോനായുടെ. കാരണം ഒരു മനുഷ്യന്റെ ഏകാന്തതയുടെയും ആഴത്തിന്റെയും ഒക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ആഴത്തെ പറ്റി പറയുകയുണ്ടായി. ആഴത്തിന്റെയും ഏറ്റവും അടിവാരത്തിൽ അതിനപ്പുറമൊന്നും ഇല്ലെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ യോനായുടെ പുസ്തകമൊക്കെ വായിക്കുകയും ഈ യോനായുടെ ജീവിതമൊക്കെ നമ്മളിങ്ങനെ വായിച്ചു പോകുന്നുള്ളതല്ലാതെ ആ മനുഷ്യൻ മത്സ്യത്തിന്റെ ഉള്ളിൽ കടലിന്റെ അഗാധത്തിൽ ഇങ്ങനെ പോകുമ്പോൾ കിടക്കുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് വി കാണ്ട് ഇമാജിൻ അല്ലേ. മത്സ്യത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്, അയാൾക്കറിയാം കടലിന്റെ അഗാധത്തിലാണ്, കടലിന്റെ അവസ്ഥയാണ്, ഈ അനന്തസാഗരത്തിന്റെ എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു തലത്തിൽ അതിനുള്ളിൽ കിടക്കുമ്പോഴും ഇയാൾക്ക് നല്ല ബോധമുണ്ട്, ഇയാൾ സംസാരിക്കുന്നുണ്ട്, ഇയാൾ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ബോധമില്ലാത്ത അവസ്ഥ അതൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോഴേ നമ്മൾ ഈ സർജറിക്ക് മുമ്പ് നമ്മൾ കയറ്റിയിടുമ്പോൾ നമ്മൾക്ക് കയറ്റി വരുന്ന ഓർമ്മയുണ്ട്, പുറത്തു വരുന്ന ഓർമ്മയുണ്ട്, പിന്നെ നമുക്കൊന്നും അറിയത്തില്ല. അതേസമയത്ത് ഈ നമ്മളെ മയക്കുന്ന അനസ്തേഷ്യ എന്നൊരു സംവിധാനം ഇല്ലാതെ നമ്മുടെ അവസ്ഥ എന്താണായിരുന്നില്ലേ, അവിടെ തന്നെ കിടന്ന് ചത്തതിനെ പേടിച്ച് അല്ലേ. കാരണം നമുക്ക് ഈ ബോധം ഉണ്ടെങ്കിൽ ഈ ചില സമയത്ത് ബോധം പോകുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ അച്ഛായന്മാരൊക്കെ ഈ ബോധമില്ലാതെ വീട്ടിൽ കയറി വരുന്നത്, കാരണം അല്ലേ ബോധം പോവാ, ബോധം ഇല്ലാത്തവരോട് താമസിക്കുന്നതിനൊക്കെ നല്ല ബോധമില്ലാത്തന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ബോധം ചില സമയത്ത് ഉണ്ടായാൽ വലിയ കുഴപ്പം, അപ്പൊ ഇയാൾ വളരെ സുബോധത്തോടെ അതിന്റെ അതിരിക്കുന്നത്. അപ്പൊ ആ സുബോധത്തോടെ ഇരിക്കുമ്പോൾ അയാൾ അവസ്ഥയെന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾക്കൊരു നമ്മളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ വീടിനകത്ത് കറണ്ട് പോയാൽ അവസ്ഥ നമ്മുടെ പിള്ളേർ നിലവിളിക്കാറുണ്ടല്ലോ ഇരുട്ടത്ത് കിടക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് വിഭാവനം ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷെ അവിടെ നിന്നുകൊണ്ട് അയാൾ ദൈവത്തെ വിളിക്കുമ്പോഴും അതിനകത്ത് ഓരോ വാക്കുകളും ഞാൻ ദൈവത്തിന്റെ എന്റെ പ്രാർത്ഥന ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കി, അവസാനം പറയുന്നുണ്ട് എന്റെ വിശുദ്ധ മന്ദിരത്തിൽ എന്റെ പ്രാർത്ഥന വിശുദ്ധ മന്ദിരത്തിലെത്തി. ഇതൊക്കെ അയാളുടെ ഉള്ളിൽ എത്ര അഗാധ തലത്തിലാണെങ്കിലും എന്റെ പ്രാർത്ഥന ദൈവസ്ഥാനത്തിൽ എത്തിച്ചേരുന്നുള്ളതിന്റെ ഒക്കെ ഒത്തിരി അടയാളങ്ങള്. ആഴം എത്ര ശക്തമാകട്ടെ, സാഗരം എത്ര സാഗരത്തിന്റെ എന്താ മനുഷ്യന് വിഭാവന പോലും അളന്നുപോലും അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത അനന്തസാഗരത്തിന്റെ ഏത് തിരുക്കോണിലും ആയിക്കോട്ടെ, അവിടെ നിന്ന് നിലവിളിച്ചാലും ഉത്തരം പറയുന്ന ഒരു ദൈവത്തിന്റെ കരുണ യോനായുടെ ജീവിതത്തിൽ കൂടി നമ്മൾ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തേക്ക് ഒരുപാട് സ്വാധീനിക്കുന്ന സംശീകരിക്കുന്ന ഒരു ഭാഗമാണ് യോനായുടെ പുസ്തകം. ഒരുപക്ഷെ എത്ര പ്രസംഗിച്ചാലും എത്ര പ്രസംഗം കേട്ടാലും ഈ വാക്യങ്ങൾ എത്ര വായിച്ചാലും ആഴവും പുതിയതുമായ ആശയങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു വലിയ പുസ്തകം തന്നെയാണ്. ഈ ദിനങ്ങളിലൊക്കെ ഈ യോന പ്രവാചകന്റെ പുസ്തകം വായിക്കുവാനും അതിൽ നിന്ന് കൂടുതൽ ആത്മീയ അറിവുകൾ പകരുവാനും അതിനേക്കാൾ ഉപരി എത്ര പാപം ചെയ്താലും എനിക്ക് ഏറ്റവും ഈ ദൈവത്തിന്റെ ഒരു ഭാവത്തിന്റെ എനിക്ക് ഏറ്റവും കണ്ണു നിറയുന്ന സങ്കടം പറയുന്ന ഒരു കാര്യമാണ്, ഒരു ദേശത്തെ ജനങ്ങൾ മുഴുവൻ വഷളത്തം കൊണ്ട് നിറഞ്ഞതാണ്. പക്ഷെ വഷളത്തം കൊണ്ട് നിറഞ്ഞ ജനങ്ങളെയും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന യഹോവയ ദൈവത്തിന്റെ കരുണയും കരുതലും ഇടങ്കയും വലങ്കയും അറിയാത്ത ഈ പാപപ്പെട്ട മനുഷ്യൻ എനിക്ക് കരുണ തോന്നരുത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജനതയോടുള്ള ദൈവത്തിന്റെ എല്ലാ തരത്തിലും ഭക്ഷണത്തെ നിറഞ്ഞ എങ്കിലും അവരുടെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവത്തിന്റെ ആ ഒരു ചിത്രമൊക്കെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന് യുണീക്നെസ് ആയിട്ട് നമ്മൾ കാണുകയാണ് ഇവിടെ ദൈവത്തിന്റെ സ്നേഹമൊക്കെ. അത്രമാത്രം ആഴവേറിയ ആശയങ്ങൾ അറിഞ്ഞ ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും ഈ മൂന്ന് നോമ്പൊക്കെ നോക്കുമ്പോൾ കൂടുതൽ ദൈവത്തോട് അടുത്ത് വരുവാനും അനുതാപത്തോട് അടുത്ത് വരുവാനും നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം എനിക്കൊന്ന് കഷ്ടതകളെക്കാളിലും സഹിക്കാൻ പ്രയാസമാണ് നമുക്ക് ഇട്ടുള്ള പ്രലോഭനങ്ങൾ. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാന്ന് പറയുന്നത് വലിയൊരു യുദ്ധമാണ്. അവിടെയെങ്കിലും വീട് പോകാതെ ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു കൃപ ദൈവം ചൊരിഞ്ഞു തരണമേ എന്ന് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ദിവസങ്ങൾ ഓർത്തിരിക്കാനുള്ളത് നമുക്ക് ജനുവരി 26 മലങ്കര സഭയുടെ ഒരു കാലഘട്ടത്തിൽ സൂര്യതേജസ് പോലെ സഭയെ നയിച്ച ഒരു പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയാണ്, മാത്യു സ്തുതിയും കാതലിക്ക ബാബ. ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവരാരും അദ്ദേഹത്തെ മറക്കുകയല്ല. കാരണം അത്രമാത്രം ഹൃദയങ്ങളിൽ പതിയുന്ന ഒരു അകവും പുറവും ആകാരഭംഗിയുള്ള ഒരു ശ്രേഷ്ഠ പിതാവാണ് ദിദിയും ബാബ. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളവർക്ക് പറയാൻ ഒരുപാട് കഥകൾ കാണും, സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒക്കെ കഥ. വളരെ ശ്രേഷ്ഠരായ പിതാക്കന്മാരാണ്. ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലൊക്കെ കാണാൻ ഇടവരുമ്പോഴും രണ്ടു കാലിൽ സ്വസ്ഥമായി നിൽക്കാൻ പറ്റാത്ത നിമിഷങ്ങളിൽ പോലും സൗമ പ്രാർത്ഥന നടത്തുമ്പോൾ വയ്യാതെ മേശയിലൊക്കെ പിടിച്ചുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പിതാവിന്റെയൊക്കെ രംഗം കാണുമ്പോൾ അവരുടെയൊക്കെ സമർപ്പണവും ഇന്നും എന്റെ കണ്ണിൽ മായാതെ നിൽക്കുന്ന ചിത്രമാണ്. പ്രയാസപ്പെട്ട് തറയിൽ മുട്ടുകുത്തി കൗമ പ്രാർത്ഥന നടത്തുന്ന പിതാ പരിശുദ്ധ പിതാവിന്റെയൊക്കെ പ്രാർത്ഥനാനിഷ്ഠപരമായ ജീവിതം. അതിന്റെ ഒന്നും പരിസരത്തോലും നമ്മുടെ ഇന്ന് ജീവിതത്തിൽ നിന്ന് ഓർക്കുമ്പോൾ പലപ്പോഴും കുറ്റബോധം തോന്നാറുണ്ട്. ഇതുപോലുള്ള പിതാക്കന്മാരെയൊക്കെ മലങ്കര സഭയ്ക്ക് ദൈവം ദാനമായിട്ട് നൽകിയതാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു അനുഗ്രഹം. ആ പരിശുദ്ധ പിതാവിനെ വളരെ ആദരവോടെ സ്മരിക്കുന്നു. കിട്ടുന്നില്ലേ ഇന്ന് ദൈവോധന ശുശ്രൂഷ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സൈമണച്ചനാണ്. അച്ഛന് കൊട്ടാരക്കര ഭദ്രാസനത്തിലെ നിലക്കൽ ഭദ്രാസനത്തിലെ വൈദികനാണ്. അദ്ദേഹം ഭദ്രാസനത്തിന്റെ കൗൺസിൽ മെമ്പറായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭദ്രാസനത്തിന്റെ വിവിധ തലങ്ങളിൽ ഇപ്പോഴ് സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭവനം ബുധനൂരാണ്. ചെമ്പൻമുഖം എന്ന് പറയുന്ന റാന്നിക്കടുത്ത് ചെമ്പൻമുഖം എന്ന് പറയുന്ന ഒരു പള്ളിയുടെ വികാരിയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് ചേർന്ന് അനുതാപത്തിന്റെ ഗീതം പാടാം. കർത്താവേ കറിയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണം എന്നുള്ള ഗീതം പാടാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛനെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. സ്വത്തിന്റെ അവസാന ഭാഗം അപ്രേമിന്റെ നമ്പറ.
കർത്താവേ കറയില്ലാത്ത ഹൃദയമേനിക്കരുളിടണമേ. കറയില്ലാത്തൊരു
എപ്പോഴും ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയപ്പെട്ട സൈമണച്ചനെ പ്രത്യേകം ക്ഷണിക്കുന്നു. അച്ഛൻ നാട്ടിൽ നിന്നാണ് ഈ പ്രയറിൽ ജോയിൻ ചെയ്യുന്നത്. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായാൽ നിങ്ങൾ ക്ഷമിക്കണം. വളരെ ആദരവോടെ പ്രിയപ്പെട്ട സൈമണച്ചനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛ കേൾക്കാം, അച്ഛ പറഞ്ഞോളൂ. കേൾക്കാൻ പറ്റും, പറഞ്ഞോളൂ.
ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവര്, വളരെ സജീവമായി പ്രാർത്ഥന കഴിഞ്ഞ 10 വർഷമായി മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവവചനം ശ്രവിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് നൽകുന്ന വലിയ അവസരത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രത്യേകിച്ച് മൂന്ന് നോമ്പിന്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. യോന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രാവ് എന്നുള്ളതാണ്. പ്രാവ് നിഷ്കളങ്കതയുടെ പര്യായമാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതം നിഷ്കളങ്കതയോടെ കാത്തു പരിപാലിക്കണമെന്ന് യോനയുടെ ജീവിതത്തിലൂടെ ദൈവം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയിരിക്കുക. യോനയുടെയും നിനുവ നഗരത്തിന്റെയും ജീവിതാനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് അനുതാപത്തിലൂടെയും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവബോധത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാം എന്നുള്ളതാണ്. ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ഒരു വലിയ അവസരമായി ഈ മൂന്ന് നോമ്പിനെ നമുക്ക് കാണുവാനും അതിലൂടെ ദൈവകൃപ കൂടുതലായി ഏറ്റുവാങ്ങുവാനും എപ്പോഴും സാധിക്കട്ടെ എന്ന് ആമുഖമായി ഏവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നോമ്പുകളെല്ലാം തന്നെ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. ക്രിസ്തുവിലുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വിളി എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ നമുക്കായി ആയിരിക്കുവാൻ സാധിക്കുന്നത് ദൈവകരുണയാണ്. ക്രിസ്തുവിലേക്ക് നോക്കുവാനും ക്രിസ്തുവിലൂടെ ജീവിക്കുവാനും ക്രിസ്തുവിലെത്തുവാനും നമ്മയെല്ലാം പ്രാപ്തയാക്കുന്നത് പരിശുദ്ധ സഭയുടെ ആരാധനയും ഉദാശയും യാമപ്രാർത്ഥനകളും ഉപവാസവും ദൈവീയ അനുഭവങ്ങളും കൂടിയാണ്. ആയതിനാൽ ക്രിസ്തുവിലേക്ക് ഉഷ്ണം വീശുന്ന ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധ ചെയ്യുകയാണ്. വിശുദ്ധ ഭുസനത്തു വിശേഷം 17-ാം അധ്യായം 19 വരെയുള്ള വേദഭാഗം എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ ലൂക്കോസിനു സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവിടെ യേശുദമ്പാൻ 10 കുഷ്ഠരോഗികളെ കാണുകയും 10 കുഷ്ഠരോഗികൾക്കും സൗഖ്യം ലഭിക്കുകയും അതിൽ ഒരാൾ തിരിച്ച് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ്. ആ വേദഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യും. ശമരിയുടെയും ഗലീലയിലേക്കും നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപെട്ട് അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. യേശു തമ്പുരാന്റെ പരസ്യകാല ശുശ്രൂഷയിൽ താൻ യെരുശലേമിന് പുറത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിട്ട് അവിടുന്ന് യെരുശലേമിലേക്ക് തിരിച്ചു വരുന്നത് ശമരിയുടെയും അതുപോലെ യഹൂദയുടെയും നടുവിലൂടെയുള്ള വഴിയിൽ കൂടിയാണ്. എപ്പോഴും യേശു തമ്പുരാൻ യെരുശലേമിലേക്ക് തിരിച്ചു വരുന്നത് ഈ വഴിയിൽ കൂടി മാത്രമാണ്. യെരുശലേമിന് പുറത്തു പോകുന്നവർക്ക് തിരിച്ചു വരുവാൻ അനേക വഴികൾ അവിടെ ഉള്ളപ്പോൾ യേശു തമ്പുരാൻ എപ്പോഴും തിരഞ്ഞെടുത്തിരുന്ന ഒരു വഴി എന്ന് പറയുന്നത് ശമരിയുടെയും യഹൂദയുടെയും നടുവിലൂടെയുള്ള ഈ വഴിയാണ്. എന്തിനാണ് യേശു തമ്പുരാൻ ഈ വഴി തിരഞ്ഞെടുത്തത് എന്ന് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ തോന്നാൻ സാധിക്കും. യഹൂദന്മാരുടെ സഹോദരങ്ങളാണ് ശമരിയക്കാർ. യഹൂദന്മാരും അസീരിയരും ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒരു വംശമാണ് ശമരിയക്കാർ. അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ സഹോദരങ്ങളാണ് എന്നുള്ള ബോധ്യം യേശു തമ്പുരാന് എപ്പോഴും ശമരിയക്കാരെ പറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശമരിയക്കാർ അവരുടേതായ ഒരു തനതായ മതജീവിതം നയിച്ചവരാണ്. മോശയുടെ 5 പുസ്തകങ്ങൾ അവരുടെ വേദഗ്രന്ഥമാണ്. ശമരിയക്കാരുടെ പിതാവ് യാക്കോബാണ്. അങ്ങനെ യഹൂദന്മാരും ശമര്യക്കാരും സഹോദരങ്ങൾ ആണെങ്കിൽ പോലും ബദ്ധ ശത്രുക്കളായി മാറ്റപ്പെട്ടിരുന്നു. ശമര്യക്കാർ അവരുടേതായ ദേശത്ത് ഒരു ദേവാലയം പണിഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് അതൊരു വലിയ വെല്ലുവിളിയായും അവർക്ക് അത് ശത്രുതാ മനോഭാവം വർദ്ധിക്കുവാനും ഒക്കെ കാരണമായി തീർന്നു. അതുകൊണ്ട് തന്നെ യഹൂദന്മാരും ശമര്യക്കാരും ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് സംസർഗമില്ലാതെ ജീവിച്ചിരുന്ന രണ്ട് വംശമാണ്. എങ്കിൽ പോലും യേശു തമ്പുരാൻ ഈ ശമര്യക്കാരെ എപ്പോഴും സന്ദർശിക്കുമെന്നൊക്കെ ഒന്നും ആഗ്രഹിച്ചിരുന്നു. യേശു തമ്പുരാൻ വഴിയാത്രയിൽ ശമര്യക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നല്ല ശമര്യക്കാരന്റെ ഉപമ യഹൂദന്മാരെ പഠിപ്പിച്ച് അവരിലുള്ള വിദ്വേഷവും വെറുപ്പും മാറ്റുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ശമര്യക്കാരോടുള്ള സഹോദര സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് യേശു തമ്പുരാൻ യെരുശലേമിലേക്കുള്ള തിരിച്ചുവരവ് എപ്പോഴും ശമര്യ പട്ടണത്തിന്റെ അടുത്തുള്ള വഴിയിൽ കൂടി തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നാമതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ജീസസ് ഈസ് ദ ഗോഡ് ഓഫ് ഡിവൈൻ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. യേശു ക്രിസ്തു ദൈവികമായ ബന്ധത്തിന്റെ ഉറവിടമാണ്. യേശു ക്രിസ്തു തന്റെ ദൈവിക ഭാവം വിട്ടെറിഞ്ഞ് മനുഷ്യനായി തീർന്നത് മനുഷ്യനെ തന്നോട് നിരപ്പാക്കുവാനൊക്കെ വണ്ണമാണ്. ക്രിസ്തു നമ്മളിൽ ഒരുവനായി ജീവിക്കുവാൻ ആരംഭിച്ചത് നമ്മെ ക്രിസ്തുവിലേക്ക് കൂടുതൽ ലയിപ്പിക്കുവാനാണ്. ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യനെ ദൈവമാക്കുവാനാണ്. മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യന് നിലനിൽക്കുവാൻ തക്കവണ്ണം ബന്ധങ്ങൾ ആവശ്യമാണ്. അത് കുടുംബ ബന്ധമാവാം, സഹോദര ബന്ധമാവാം, സുഹൃത്ത് ബന്ധമാവാം, അങ്ങനെ ഗുരുശിഷ്യ ബന്ധമാവാം, അങ്ങനെ വിവിധ തരത്തിലുള്ള ബന്ധങ്ങളിലൂടെയാണ് മനുഷ്യൻ വളരുന്നത്. ഈ ബന്ധങ്ങളെ കാത്തു പരിപാലിക്കുന്നതുകൊണ്ട് നാം ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ്. അതുകൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി അനേകരുമായി സ്നേഹബന്ധത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ദൈവികമായ ബന്ധത്തെ കാത്തു പരിപാലിക്കുവാനൊക്കെ വണ്ണം നമുക്ക് സാധിക്കണം. ദൈവത്തോടും മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള ഒരു ദൈവിക ബന്ധം കാത്തു പരിപാലിക്കുവാനൊക്കെ വണ്ണം നമുക്ക് സാധിക്കുന്നുവെന്ന് ഈ ഒരു വേദഭാഗത്തിലൂടെ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ വണ്ണം സാധിക്കും. ഒ വി വിജയന്റെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്, കസാക്കിന്റെ ഇതിഹാസം എന്നാണ് അതിന്റെ പേര്. മലയാള സാഹിത്യത്തിൽ തന്നെ വളരെയധികം ചലനം സൃഷ്ടിച്ച ഒരു നോവലാണ്. ആ നോവലിൽ ഒ വി വിജയൻ പരാമർശിക്കുന്ന ഒരു ഏകവിദ്യാലയ അധ്യാപകന്റെ അനുഭവം കുറിച്ചിടുന്നുണ്ട്. ഒരു അധ്യാപകൻ ഒരു ഗ്രാമത്തിലേക്ക് ഒരു അധ്യാപകൻ മാത്രമുള്ള ഒരു വിദ്യാലയത്തിലേക്ക് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ചെല്ലുകയാണ്. ആ ഗ്രാമത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ അധ്യാപകന്റെ ചുമതല. സ്കൂളിൽ ചെന്ന് ആ വിദ്യാലയത്തിൽ ചെന്ന് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി. ഈ അധ്യാപകൻ ക്ലാസ് കഴിഞ്ഞ് ആ ഗ്രാമത്തിലൂടെ നടക്കുമ്പോഴാണ് ഭിന്നശേഷിക്കാരനായ ഒരു ബാലനെ കണ്ടുമുട്ടുന്നത്. അവനെ സ്കൂളിൽ വരുവാൻ സാധിക്കുന്നില്ല, അവനെ പഠിക്കുവാൻ സാധിക്കുന്നില്ല, അതിനുള്ള അവസരമില്ല. ഈ അധ്യാപകൻ പിറ്റേനാൾ മുതൽ സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞ് അവന്റെ ഭവനത്തിൽ ചെന്ന് അവനെ അക്ഷരങ്ങൾ പഠിപ്പിക്കുമെന്ന്. ഈ അധ്യാപകന് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അദ്ദേഹത്തെ അയച്ചിരിക്കുന്നത് ആ സ്കൂളിലുള്ള വിദ്യാലയത്തിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനാണ്. എന്നാൽ ഈ അധ്യാപകൻ ആ ഗ്രാമത്തിലുള്ള ഭിന്നശേഷിക്കാരനായ ഒരു ബാലന്റെ ഭവനത്തിലേക്ക് നിന്ന് അവനെ അക്ഷരങ്ങൾ വായിക്കുവാനും എഴുതുവാനും ഒക്കെ പഠിപ്പിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ആ ഭിന്നശേഷിക്കാരനായ ആ ബാലന്റെ അച്ഛൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ മനുഷ്യൻ ഹൃദയത്തിൽ കണ്ണുള്ളവനാണ് എന്ന്. ഈ മനുഷ്യൻ ഹൃദയത്തിൽ കണ്ണുള്ളവനാണ് എന്ന്. ക്രിസ്തുവിലായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുവാൻ സാധിക്കണം, ഇവർ ഹൃദയത്തിൽ കണ്ണുള്ളവരാണ് എന്ന്. സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ദൈവീക സ്നേഹത്തോടെയുള്ള ഒരു സമീപനം ഹൃദയത്തിൽ കണ്ണുള്ളവർക്ക് മാത്രമേ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ദൈവികം ബന്ധം കാത്തുപരിപാലിക്കുന്നത് ഹൃദയ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരെ കാണുമ്പോഴാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, മറ്റുള്ളവരെ തന്റെ കൂടെ നിർത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ഹൃദയത്തിൽ കണ്ണുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വേദഭാഗത്തിൽ ഒന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജീസസ് ഇസ് ദ ഗോഡ് ഓഫ് ഡിവൈൻ റിലേഷൻഷിപ്പ് എന്നുള്ളത്. യേശു തമ്പുരാൻ ആ വഴിയാത്രയിലൂടെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവിടെ 10 കുഷ്ഠരോഗികളെ കാണുകയാണ്. ആ വിജനമായ പ്രദേശത്ത് 10 കുഷ്ഠരോഗികൾ അവർ യേശു തമ്പുരാന്റെ നേരെ വരികയാണ്. ആ വഴി യാത്രയിലൂടെ കടന്നു പോകുന്നവരുടെ കയ്യിൽ നിന്നും ലഭിക്കുന്നതായ ഭക്ഷണമാണ് അവരുടെ ആഹാരം. അവർ യെരുശലേമിന്റെ വലിയ മതിലിന് പുറത്ത് താമസിക്കുന്നവരാണ്. യെരുശലേം എന്ന പട്ടണം ദൈവകൃപയുടെയും ദൈവപരിപാലനയുടെയും ദൈവപരിധിയുടെയും ദൈവകരുണയുടെയും പട്ടണമായിട്ടാണ് യഹൂദന്മാർ കാണുന്നത്. ശമരിയക്കാരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്നാൽ അവരിൽ ഒരാൾക്ക് കുഷ്ഠരോഗം പിടിപെട്ടാൽ അത് അവന്റെ പാപത്തിന്റെ ഫലമാണെന്നും അത് ദൈവകോപത്തിന്റെ ഫലമാണെന്നും അനുമാനിച്ചുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ ആ പട്ടണത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു പതിവ് അവർക്കുണ്ട്. അങ്ങനെ യെരുശലേമിൽ നിന്നും ശമരിയയിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുള്ള കുഷ്ഠരോഗികൾ ഇപ്പോൾ 10 പേർ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. അവർ ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുകയാണ്. അവർ ദൈവപരിധിയുടെ പുറത്തു നിന്നും ദൈവപരിധിയുടെ ഉള്ളിലേക്ക് അവർ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവുമായിട്ടുള്ള ഒരു വലിയ എൻകൗണ്ടർ അവിടെ നടക്കുകയാണ്. ഇവിടെ രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ജീസസ് ഈസ് ദ ഗോഡ് ഓഫ് ഡിവൈൻ എൻക്ലോഷർ എന്നുള്ളതാണ്. ദൈവപരിധിയുടെ ദൈവമാണ് യേശു ക്രിസ്തു. ദൈവപരിധിയിൽ നിന്നും പുറത്തു പോയവർ ക്രിസ്തുവിനെ അഭിമുഖീകരിച്ചപ്പോൾ അവർ ദൈവപരിധിയുടെ ഉള്ളിലേക്ക് വന്നു. ദൈവപരിധിയുടെ ഉള്ളിലായപ്പോൾ ക്രിസ്തു അവരോട് പറയുന്നു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് സാക്ഷ്യം നൽകുക. തിരിച്ചു പോകുന്ന മാത്രയിൽ തന്നെ അവർക്ക് സൗഖ്യം ലഭിക്കുക. അപ്പോൾ ദൈവിക പരിധിയുടെ ഉള്ളിലാകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കെല്ലാം മൊബൈൽ ഫോൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. ഈ മൊബൈൽ ഫോണിന് റേഞ്ച് പരിധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം കാണുവാനോ കേൾക്കുവാനോ സംസാരിക്കുവാനോ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭവനത്തിലുള്ള റേഡിയോ, അതിന്റെ ഫ്രീക്വൻസി റേഞ്ചിൽ നിന്ന് നമ്മൾ അകന്നുപോയി കഴിഞ്ഞാൽ ഒന്നും തന്നെ നമുക്ക് കേൾക്കുവാൻ സാധിക്കില്ല. എന്നാൽ ആ പരിധിയുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് മനോഹരമായ ഗാനങ്ങൾ ആസ്വദിക്കുവാനൊക്കെ ഒന്നും സാധിക്കും. അപ്പോൾ ദൈവീക പരിധിയിലേക്ക് നമ്മെ തന്നെ ട്യൂൺ ചെയ്യുവാനൊക്കെ ഒന്നും നമുക്ക് ഈ നോമ്പിലൂടെ സാധ്യമായി തീരണം. ദൈവപരിധിയുടെ ഉള്ളിൽ വസിച്ച മാതാപിതാക്കൾ ആദാമും ഹവ്വായും ഏതെൻ്റെ തോട്ടത്തിൽ വളരെ സന്തോഷത്തോടെ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. അവർ പാപം ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി. ദൈവം അവരെ അന്വേഷിച്ചിറങ്ങുമ്പോൾ അവർ മരത്തിന് പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. ദൈവപരിധിയുടെ പുറത്ത് അവർക്ക് പോകേണ്ടതായി വന്നു. അപ്പോൾ പാപം ചെയ്യുമ്പോൾ ദൈവപരിധിയുടെ പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളെ ദൈവത്തിൽ നിന്നും ഒളിപ്പിക്കുന്നതായ, നമ്മളെ ഒളിച്ചിരിക്കുന്നതായ മരം എന്താണ് എന്ന് നമുക്ക് കണ്ടെത്തുവാനൊക്കെ ഗുണം സാധിക്കണം. അത് ശാഠ്യമാകാം, ദുശ്ശീലമാകാം, വെറുപ്പാവാം, വിദ്വേഷമാകാം, ധനമോഹമാകാം, ജഡീയ അഭിലാഷങ്ങളാവാം. ദൈവത്തിൽ നിന്നും ദൈവപരിധിയിൽ നിന്നും നമ്മെ അകറ്റുന്ന പാപത്തിന്റെ മരം എന്താണ് എന്ന് കാണുവാൻ തക്കവണ് നമുക്ക് ഈ നോമ്പുകാർ സാധിക്കണം. ഞാൻ മദ്ദാന പറയുന്നുണ്ട്, മരത്തിന് ചൂണ്ടിൽ പടാലി വെച്ചിരിക്കുന്നു. യേശുക്രിസ്തു നഗ്നനായി മരത്തിന്റെ മുമ്പിൽ തൂക്കപ്പെട്ട് മരണം അനുഭവിച്ചത് നമ്മയെല്ലാം വീണ്ടെടുക്കുവാനാണ്. ക്രിസ്തു ക്രൂശിതനായി ഉയർത്തെഴുന്നേറ്റത് നമ്മെ ദൈവീയ പരിധിയുടെ ഉള്ളിലാക്കുവാനാണ്. കുഷ്ഠരോഗികൾ ദൈവീയ പരിധിയുടെ ഉള്ളിലായതുപോലെ നമുക്കും ആ ദൈവപരിധിയുടെ ഉള്ളിലാകുവാൻ തക്ക വണ്ണം തിരിച്ചു വരാം. നമ്മളിലുള്ള എല്ലാ ജഡീയ വാസനകളെയും നിഷ്കാസനം ചെയ്തുകൊണ്ട് അവനോട് ചേർന്ന് നിൽക്കുവാനും അവനോടൊപ്പമുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. യേശുവിനെ അഭിമുഖീകരിച്ച 10 കുഷ്ഠരോഗികൾ അവരോട് യേശു തമ്പുരാൻ നൽകുന്ന കൽപ്പന, നിങ്ങൾ നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. യേശുവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള അർത്ഥവത്തായ കുറിയരായി സോനെന്നുള്ള പ്രാർത്ഥനയാണ് അവരെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത്. ദൈവീക പരിധിയുടെ ഉള്ളിലായ അവർ ദൈവമേ കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥനകൾ ഉരുവിടുവാൻ തുടങ്ങി. അവർക്കത് ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യത്തിലേക്ക് അവരെ എത്തിക്കുക. ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്നവർക്ക് കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ പ്രാർത്ഥനയിലൂടെയെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ നിന്നും ആർജിക്കുവാൻ തക്ക വണ്ണം സാധിക്കും. നമ്മുടെ ഈ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ആത്മീയ നൽവരങ്ങളും ദൈവം നമുക്ക് നൽകുന്നത് അനുതാപത്തോടുകൂടിയുള്ള പ്രാർത്ഥനയിലൂടെയാണ്. ആയതിനാൽ കുമ്പസാരത്തിലൂടെ, ഒരു മാനസാന്തരത്തിലൂടെ ദൈവിക അനുഭവത്തിലേക്കും ഉദാശകളിലേക്കും ദേവാലയത്തിലേക്കും തിരിയുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ഇവിടെ പഠിപ്പിക്കുക. ഈ 10 പേരെയും തിരിച്ചയക്കുന്നത് ദേവാലയത്തിലേക്കാണ്. ദേവാലയ ആരാധനയിലേക്കും ദേവാലയ ഉദാശയിലേക്കും പരിശുദ്ധ സഭയുടെ ആത്മീയമായ പരിപാലനയിലേക്കും യേശു തമ്പുരാൻ ഇവരെ തിരിച്ചുവിടുക. കർത്താവ് ദൈവിക പരിധിയുടെ ദൈവമാണ്. ആയതിനാൽ നമ്മുടെ ജീവിതം ആ വലിയ പരിപാലനയിൽ കാത്തുപരിപാലിക്കപ്പെടുവെന്നൊക്കെ ഒന്നും സാധ്യമായി തീരണം. ഈ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായപ്പോൾ പോയ മാത്രയിൽ തന്നെ സൗഖ്യമായി. അതിൽ ഒരാൾ യേശുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. ഒരാൾ മാത്രം, ഒരു ശമരിയക്കാരൻ മാത്രം യേശുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. യേശു തമ്പുരാൻ അയാളോട് ചോദിക്കുന്നുണ്ട്, 10 പേരല്ലേ സൗഖ്യമായത്, ബാക്കി 9 പേർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് മാത്രമേ യേശുവിനെ തിരിച്ചു വന്ന് കണ്ട് ആ കാൽക്കൽ വന്ദിക്കുവാനൊക്കെ വണ്ണമുള്ള കൃതജ്ഞതാഭാവം ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് മൂന്നാമതായി ചിന്തിക്കുവാൻ സാധിക്കുന്നത് ജീസസ് ഈസ് ദ ഗോഡ് ഓഫ് ഡിവൈൻ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. യേശുക്രിസ്തു കൃതജ്ഞതാഭാവത്തിന്റെ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതം മുഴുവനും പിതാവിനോടുള്ള കൃതജ്ഞതയാണ്. താൻ ക്രൂശിൽ കിടന്നപ്പോൾ 33-ാം വയസ്സിൽ അവിടുന്ന് പറയുന്നുണ്ട്, സകലതും നിവൃത്തിയായി. അവിടുന്ന് തൃപ്തിയോടുകൂടിയാണ് ക്രൂശമരണം പ്രാപിക്കുന്നത്. എന്നാൽ ഇന്നത്തെ മനുഷ്യന് തൃപ്തിയില്ലാത്ത ഒരു ജീവിതം കാണുവാൻ സാധിക്കും. ഒന്നിനോടും ഒരു തൃപ്തിയില്ല, ഒന്നിനോടും ഒരു കൃതജ്ഞതാ മനോഭാവമില്ല. ദൈവം എങ്ങനെയാണ് നമ്മളെ വളർത്തിയതെന്നും എങ്ങനെയാണ് ദൈവം നമ്മെ നയിച്ചതെന്നുള്ള ഒരു കൃതജ്ഞതാ ബോധം എപ്പോഴും നമ്മൾ കാത്തുപരിപാലിക്കണം. കർത്താവ് നൽകിയിട്ടുള്ള നൽവരങ്ങളും ദാനങ്ങളും അനുഗ്രഹങ്ങളും മാത്രമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിന് തിരിച്ചു നൽകുവാനൊക്കെ ഉള്ള നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല. എന്നാൽ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വിശുദ്ധ ജീവിതം. എന്റെ പിതാവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളെ ഞാൻ അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒരു വിശുദ്ധ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കൃതജ്ഞതാഭാവത്തോടുകൂടി നമുക്ക് ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ 10-ാമത് സൗഖ്യമായ കുഷ്ഠരോഗിയോട് ചേർന്ന് നമുക്കും അതൃപ്താദത്തിൽ വീഴുവാനും കൃതജ്ഞതകൾ അർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. ഈ വേദഭാഗം ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് 3 കാര്യങ്ങൾ ഇതിലൂടെ ക്രിസ്തുവിന്റെ ജീവിതത്തോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനം നൽകി. ക്രിസ്തു ആരാണ്? ജീസസ് ഇസ് ദ ഗോഡ് ഓഫ് ഡിവൈൻ റിലേഷൻഷിപ്പ്. 2-ാമതായി, ജീസസ് ഇസ് ദ ഗോഡ് ഓഫ് ഡിവൈൻ എൻക്ലോഷർ. 3-ാമതായി, ജീസസ് ഇസ് ദ ഗോഡ് ഓഫ് ഡിവൈൻ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ നോമ്പുകാലം വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മാനസാന്തരത്തിന്റെയും ദാനധർമ്മത്തിന്റെയും ജീവിതം പടുത്തുയർത്തുവാനൊക്കെ വണ്ണം നമുക്ക് ഏവർക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസകളും നൽകിക്കൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതായ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടും അതോടൊപ്പം തന്നെ എല്ലാ പ്രയർ ഗ്രൂപ്പ് അംഗങ്ങളോടുമുള്ള പ്രത്യേക സ്നേഹം അറിയിച്ചുകൊണ്ട് എന്നെയും എന്റെ കുടുംബത്തെയും ഇടവോ ശുശ്രൂഷയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ശുദ്ധി പ്രാപിച്ച കുഷ്ഠരോഗികളുടെ ജീവിതാനുഭവങ്ങളുടെ 2 തലങ്ങളെപ്പറ്റി അച്ഛന് പ്രസംഗിച്ചത് തീർച്ചയായിട്ടും ഈ 3 നോമ്പിൽ ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹമായി നിങ്ങളെ കണക്കാക്കുക. അച്ഛന്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ തുടക്കം മുതൽ അവസാനം വരെ ചിന്ത മാറാതെ മനസ്സ് മാറാതെ അതിൽ തന്നെ പിടിച്ചു നിർത്തത്തക്ക വണ്ണം അച്ഛന്റെ വാക്കുകളുടെ സൗന്ദര്യവും അതുപോലെ തന്നെ ആശയങ്ങളുടെ ആഴവും അതുപോലെ തന്നെ ആ ആശയങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ദൈവ സത്യത്തിന്റെയൊക്കെ നൂതന രൂപങ്ങളും ഒക്കെ ഒരുപക്ഷെ കേൾവിക്കാരിൽ വളരെ ആഴമായി ആകർഷിച്ചിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അച്ഛന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ വളരെ വായിക്കുകയും അതിനേക്കാൾ ഉപരി വളരെ ഹൃദ്യമായ വിധത്തിൽ വളരെ ശാന്തമായി ആഴമായി ഹൃദയത്തിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കത്തക്കോണമുള്ള ഒരു കഴിവ് ഒരു അസാധ്യമായ കഴിവായിട്ട് എനിക്കത് അനുഭവപ്പെട്ടു. തീർച്ചയായിട്ടും അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം തന്നൊരു വലിയ ഗിഫ്റ്റായിട്ടും അനുഗ്രഹമായിട്ടും ഞാൻ അതിനെ കാണുകയാണ്. കൂടുതൽ ആളുകൾക്ക് ആത്മീയ പ്രചോദനം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം അച്ഛന്റെ ആശയങ്ങൾക്കും വാക്കുകൾക്കും ഒക്കെ ഇടയാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിരന്തരമായി വായിച്ചിട്ടുള്ളൊരു ഭാഗമാണ്, പലപ്പോഴും കേട്ടിട്ടുള്ള വേദഭാഗമാണെങ്കിലും ഞാൻ പറഞ്ഞ മൂന്ന് ആശയങ്ങൾ വളരെ പുതുമയും മനോഹരവുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ചിന്തോ വളരെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, വിശുദ്ധിയിൽ ക്രമപ്പെടുത്തുവാനൊക്കെ നമുക്ക് ഉപയുക്തമാകുന്ന ആശയങ്ങളാണ് പറഞ്ഞു തന്നത്. 10 കുഷ്ഠരോഗികൾ ദൈവസന്നിധിയിൽ അടുത്തുപോയി. എനിക്ക് വളരെ അച്ഛൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ ഹൃദ്യമായിട്ടാണ്, ഞാൻ കൂടുതൽ കൂട്ടിച്ചേർക്കണമെന്നും തന്നെയില്ല. ഒരു കുഷ്ഠരോഗികളായിട്ടിരിക്കുന്ന അവസരത്തില് ക്രിസ്തുവിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരായിട്ട് അവരെ കണ്ടത്. ആരും കാണാതെ, ആരാലും സ്പർശനമേക്കാതെ, പലരുടെ സ്പർശനവും സാമീപ്യവും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും സാധിക്കാതെ പോകുന്ന ആളുകളാണ് കുഷ്ഠരോഗികള്. മറ്റേത് രോഗികളെ കാണുമ്പോഴും സഹാനുഭൂതി ഉണ്ടെങ്കിലും ആളുകൾ അല്പം വെറുപ്പോടെ കാണുന്ന രോഗികളായിട്ടാണ് പലപ്പോഴും കുഷ്ഠരോഗികളെ കാണുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ മാനസിക നിലവാരം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. അങ്ങനെയുള്ള ആളുകൾ ക്രിസ്തുവിനെ അകലം പ്രാപിച്ചുകൊണ്ട് കണ്ട് അകലത്തിൽ നിന്ന് നിലവിളിച്ച് ക്രിസ്തുവാകുന്ന സത്യത്തിൽ അടുക്കിലേക്ക് വരാൻ യോഗ്യത പ്രാപിച്ച, യോഗ്യത സിദ്ധിച്ച ആളുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. വാസ്തവത്തില് ഇവിടെ പറയുന്നു 10 പേര് ശുദ്ധരായി തീരുന്നു എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഒരാളെ ശുദ്ധനായി തീരുന്നുള്ളൂ, ബാക്കി 9 പേര് സൗഖ്യം പ്രാപിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ ഒരാളെ സൗഖ്യം പ്രാപിച്ച് ശുദ്ധനായി തീർന്നിട്ടുള്ളൂ. ഇപ്പൊ രോഗം മാറുക എന്ന് പറയുന്നത് ഒരു സൗഖ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ മാറിയ രോഗം ദൈവത്തിന്റെ കൃപയാണെന്നും ആ രോഗം മാറുന്ന നിമിഷം മുതല് ദൈവത്തിന്റെ അച്ഛൻ പറഞ്ഞ പോലെ ദൈവപരിധിക്കുള്ളിൽ ജീവിക്കേണ്ടതാണെന്ന് വിചാരിച്ച ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ വിശുദ്ധിയുടെ അനുഭവം. നമ്മളൊക്കെ പലപ്പോഴും രോഗം വരുമ്പോഴും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഏതാണ്ട് രോഗസൗഖ്യമൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ അതോടെ അവസാനിച്ചു ആ പരിധി, ആ ഒരു സത്യത്തോടുള്ള നമ്മുടെ ചേർന്നുള്ള നിൽപ്പൊക്കെ. പിന്നീട് നമ്മൾ അതിലേക്ക് അടുത്ത് വരുന്നത് അടുത്ത രോഗം വരുമ്പോഴാണ്. രോഗമാവണമെന്നില്ല, ചില നഷ്ടങ്ങളാണെങ്കിൽ പോലും അല്ലെ, അല്ല ചിലതൊക്കെ നേടാനാണെങ്കിലും നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധം കഴിഞ്ഞു. പിന്നീട് അവരെ നമുക്ക് ഈ തരത്തിൽ പെടാം, അച്ഛൻ പറഞ്ഞതുപോലെ സുഖം പ്രാപിച്ചവരായിട്ട്. പക്ഷെ വിശുദ്ധി പ്രാപിക്കുക എന്ന് പറയുന്നത് കുറെ കൂടെ ഹയർ ലെവലാണ്. അത് സുഖം പ്രാപിക്കുക മാത്രമല്ല, ആ സുഖം ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്കുള്ള ആഗമന മാറ്റമായി. നമുക്കറിയാം ഈ ചില ആളുകളൊക്കെ രോഗം മാറി സൗഖ്യം പ്രാപിക്കുമ്പോഴും പഴയ തൊഴിലിലേക്ക് പിന്നെയും പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. പഴയ തൊഴിലിലേക്കുള്ള തിരിച്ചുപോക്കിലേക്കല്ല, പുതിയ തലങ്ങളിലേക്കുള്ളൊരു ആത്മീയ വളർച്ചയിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് ശരിക്കും ഈ വിശുദ്ധിയുടെ പൂർണ്ണത കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കുക. അത്ര എളുപ്പമൊന്നുമല്ലത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധരായി ജീവിക്കുക. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അതിന് വലിയ നിരന്തരമായ ഒരു ആത്മീയ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും. ആ പോരാട്ടത്തിൽ തളർന്നു പോകാതെ, തകർന്നു പോകാതെ ദൈവത്തിന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വളരെ വളരെ ഞാൻ അച്ഛനെ അനുമോദിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്യുന്നു. അച്ഛനെ ഈ ഒരു ദിവസം, പ്രത്യേകിച്ച് 3 നോമ്പിന്റെ സമാപന ദിവസം ദൈവോദന ശുശ്രൂഷക്കായിട്ട് കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. സാലിക്കശമ കൃത്യമായി എത്തിക്കേണ്ട ആളെ തന്നെയാണ് ഈ പ്രാർത്ഥന എത്തിച്ചതെന്നുള്ളതിന്റെ ഒരു സ്നേഹം കൂടെ നന്ദി കൊച്ചമ്മയുടെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സ്നേഹവും നന്ദിയും പ്രിയപ്പെട്ട അച്ഛനെ അറിയിക്കുകയും അച്ഛന്റെ കുടുംബത്തിനെയും അച്ഛന്റെ ഇടവകയും ഒക്കെ പ്രത്യേകമായിട്ട് അച്ഛനെ തന്നെയും ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥനാ കൂട്ടം മുഴുവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹവും ആശംസ അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് അച്ഛാ. പിന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അച്ഛൻ അച്ഛനല്ലെങ്കിൽ കട്ട് ചെയ്താൽ മതി. അപ്പച്ച ഞങ്ങളെ തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് ഇപ്പോഴും. ഒരു എബിൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു, എബിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ബിനോയ് ബ്രെയിൻ ട്യൂമറായിട്ട് ഇങ്ങനെ ചികിത്സയിലായിരിക്കുന്നു. അതുപോലെ ഒരു റെജി പ്രത്യേകം അവിടുത്തെ പ്രാർത്ഥിക്കാം. ആക്സിഡന്റ് ആയിട്ടുള്ള ബേബി ജോസഫ്, അതുപോലെ തന്നെ ആക്സിഡന്റ് ആയിട്ടുള്ള ജോസ്, അതുപോലെ ഒരു തെനു ചെറിയാൻ, ബാംഗ്ലൂരിൽ ഒരു 3 പേരും ആക്സിഡന്റ് ആയിട്ട് വളരെ വല്ലാത്ത അവസ്ഥയിലാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഇത് 3 പേരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വർഗീസ് ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറിയാമ അലക്സാണ്ടറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാധാരണ നമ്മൾ ഓർക്കാറുള്ള ആളുകളെയൊക്കെ ജോയൽ ജിയാൻ, ജോയൽ ജോജി മാത്യു, ജെവലിൻ മേഴ്സി, വത്സ വത്സമ്മ ഉതുപ്പ്, ബെഞ്ചമിൻ സൂസൻ, മിഷേൽ മോളി, സാബു ലോറൻ, ലളിത, ആലിസ് ജോസഫ്, സാറാമ, ജിമ്മി, റജി, മോണി മോണി ആന്റി ഇങ്ങനെ പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇടയായിട്ടെല്ലാം കാര്യമായിട്ട് പ്രാർത്ഥി പ്രിയപ്പെട്ട റജിക്ക് വേണ്ടിയിട്ട് ഈ ഇടവേളയിലെ അംഗമാണ്. റജിയും ദൈവസന്നിധിയിൽ കാര്യമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്കറിയാമല്ലോ ആരെങ്കിലുമൊക്കെ രോഗം വരുമ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയാണ്. രോഗികൾക്ക് മാത്രമൊന്നുമല്ല, രോഗം ബാധിച്ച ആളുകളുടെ, പ്രത്യേകിച്ച് യങ്ങായിട്ടുള്ള ആളുകളൊക്കെ ആകുമ്പോൾ ആ കുടുംബങ്ങളൊക്കെ തന്നെ വളരെ കണ്ണീരോട് കഴിയുന്ന നിമിഷങ്ങളാണ്. മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രതീക്ഷ മുഴുവൻ പോയി, ദൈവം മാത്രമേ ഉള്ളൂ. ആ പ്രതീക്ഷ ഒരിക്കലും അറ്റുപോകാതെ കൈവിട്ട് കളയാതെ ഈ രോഗികൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും നമുക്ക് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആശ്വാസവും ബലവും ഒരു പക്ഷേ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് വാക്കുകൾക്ക് അതീതമാണ്. ഹൃദയങ്ങളെ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുള്ളവരാണെങ്കിലും ഒരുപാട് പാപവും തിന്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുതാപ ബോധമുള്ളതുകൊണ്ട് ആ തിന്മകളെയും കുറവുകളൊക്കെ വിസ്മരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ ഒരുക്കമുള്ള പിതാവിന്റെ സന്നിധിയിലിരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പ്രത്യേകമായിട്ടിപ്പോൾ എല്ലാ രോഗികളെ ഓർത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. ബാറക്കിമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ കൂടി അനുതാപ ബോധത്തെയും ഒരു ജനതതി മുഴുവൻ ദുഷ്ടത മുഴുവൻ കഴുകിക്കളഞ്ഞ് ദൈവസന്നദ്ധിയിൽ രട്ടും വെണ്ണീറിലിരുന്നുകൊണ്ട് രാജാവെന്നോ സേനാധിപനോ ഒന്നുമില്ലാതെ കുഞ്ഞൂട്ടി ആപാലവൃത്തം പ്രവാചകന്റെ ശബ്ദം കേട്ടുകൊണ്ട് അനുതാപിച്ച് അങ്ങയുടെ സന്നദ്ധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വിശുദ്ധി പ്രാപിച്ചു ആ ജീവിതാനുഭവങ്ങളെ ഞങ്ങൾ കണ്ടറിയുന്നു. ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ നോമ്പനുഷ്ഠിച്ച് നിലവിലെ ജനതയെപ്പോലെ ഞങ്ങൾ കേൾക്കുന്ന ദൈവവാക്കുകളും ദൈവവചനങ്ങളും ശ്രവിച്ചുകൂടെ ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നദ്ധിയിൽ ഒരുക്കി കടന്നു വരുന്നു. ദൈവമേ, അവിടുത്തെ മക്കളെന്ന് വിളിക്കപ്പെടുത്തുകൊണ്ട് യാതൊരു യോഗ്യതയും ഞങ്ങളുടെ ജീവിതത്തിലെന്ന് ഞങ്ങൾക്കറിയാം. ദൈവമേ, ഞങ്ങളെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ചു എങ്കിൽ തന്നെയും അനർഹമായ അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമായിരിക്കുന്ന ദൈവിക ബന്ധം എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. കുറവുള്ളവരാണെങ്കിലും കുറ്റമുള്ളവരാണെങ്കിലും ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ അനുതാപബോധത്തോടെ അടുത്തു വരുവാനും അതിൽ കൂടി വിശുദ്ധി പ്രാപിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ക്രൂശന്റെ മുകളിൽ അവസാന നിമിഷം ഏറ്റു പറഞ്ഞ വലതുഭാഗത്തെ കള്ളനെ പോലെ അങ്ങയുടെ സന്നിധിയിൽ അനുതാപത്തോട് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അതിൽ കൂടി ശുദ്ധി പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരുപാട് രോഗികളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവർക്കൊക്കെയും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം പകർന്നു കൊടുക്കത്തക്കവണ്ണമുള്ള ജീവിത വിശുദ്ധിയോ ആത്മനൽവരങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെ തന്നെ ഏറ്റവും വെറുമയാക്കിക്കൊണ്ട് താഴ്മയെ അങ്ങയുടെ മുമ്പാകെ അടുത്തു വരുന്നു. എങ്കിലും ഞങ്ങളുടെ യാതനകളെ അവിടുന്ന് ശ്രവിക്കണമേ, കേൾക്കണമേ. യോഗത്തിലിരിക്കുന്ന മക്കളെയൊക്കെ അവിടുന്ന് കടാക്ഷിക്കണമേ. ദൈവമേ, വൈദ്യന്മാരെക്കാളിലും ഔഷധങ്ങളെക്കാളൊക്കെ അപ്പുറമായി ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തണമേ. പലപ്പോഴും രോഗവും രോഗത്തെപ്പറ്റിയുള്ള ഭയവും അതുമായി ബന്ധപ്പെട്ട വ്യാകുലതകളും ആകുലതകളും ഒക്കെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം പോലും ചോർന്നു പോകുന്ന ചില അനുഭവങ്ങളുടെ ജീവിതത്തിലുണ്ട്. എങ്കിലും തമ്പുരാനെ, ഞങ്ങളെ കൈവിട്ടുകളെ അത് ചേർത്ത് പിടിക്കണമേ. ഈ മക്കളിലൊക്കെ അവിടുന്ന് കരുണ തോന്നണമേ, കനിവ് തോന്നണമേ. രോഗം എന്നപോലെ തന്നെ പ്രലോഭനങ്ങളിലും പ്രതിബന്ധങ്ങളിലും പൈശാചിക പ്രേരണകളിലും ഒക്കെ അകപ്പെട്ടു പോയിരിക്കുന്ന അനേക മക്കൾ എല്ലാവരും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ. അവിടെ വേദവസ്തു നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, നിന്റെ പാപം എത്ര കടുജീവപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിവുള്ള കർത്തൃസന്നിധിയിൽ അടുത്തു വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പത്ത് കുഷ്ഠരോഗികളിൽ സുഖം പ്രാപിച്ചെങ്കിലും ഒരാൾ മാത്രമേ അങ്ങയുടെ സന്നിധിയിൽ നന്ദി പറയാൻ അടുത്തു വന്നുള്ളല്ലോ എന്ന് പറഞ്ഞതുപോലെ ആ ഒരാൾ ഞങ്ങളായിരിക്കാൻ തക്കവണ്ണം, ഞങ്ങളിൽ ആഴമായി അങ്ങയുടെ സ്നേഹവും കരുണയും പതിയത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരും യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ തിരുമുമ്പ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലും ശാരീരിക ക്ലേശം അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ട് പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ അവിടുന്ന് ഇതിനു മുമ്പാകെ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെയും ബാബാതിരുമേനിയും ഈ ഭദ്രാസനം നയിക്കുന്ന പിതാവിനെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ക്രൈസ്തവ സഭയെ മുഴുവൻ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. ഈ ലോകത്തെ പ്രപഞ്ചത്തിൽ എല്ലാ മനുഷ്യരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ നാമം പൂജിതമാകത്തക്കവണ്ണം അങ്ങ് ഈ ലോകത്തിൽ നിറയണമേ. ഈ ഭൂമിയിലെ സകല മനുഷ്യരും ക്രിസ്തുവിനെ നോക്കി ജീവിക്കത്തക്കവണ്ണം ആ ദൈവികമായ ബോധ്യവും ബോധവും എല്ലാവരുടെ ജനഹൃദയങ്ങളിൽ രൂപപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, കുറവുകളെ നീക്കണമേ. നേർന്നു നൽകുന്നവരെ, സംബന്ധിക്കുന്നവരെയും സംബന്ധിക്കാതെ പോയവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ പ്രാർത്ഥന പരിവസാനിക്കുമ്പോഴും ദൈവമേ കൂടുതൽ അങ്ങയോട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചേർന്ന് വരുന്നവരെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, അവിടുന്ന് ഞാൻ വിശുദ്ധനായോ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് കൽപ്പിച്ച പ്രകാരം ആ ദൈവിക വിശുദ്ധിയെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അനുനിമിഷം പിശാചുരുക്കുന്ന കെണികളിൽ വിടറി വീണു പോകാതെ അങ്ങയുടെ കരങ്ങളിൽ എപ്പോഴും മുറുകെ പിടിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ശരീരങ്ങളെയും ചേർത്ത് പിടിക്കണമേ. ഒരിക്കൽ കൂട്ടി ഞങ്ങൾ എല്ലാവരും താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായിട്ട് സംബന്ധ ആവാസവും നമ്മെല്ലാവരോടുകൂടിയും നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും നമ്മുടെ എല്ലാ ഭവനങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നുവെന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദൈവവചന ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ട സൈമനച്ചനോട് ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുകയാണ്. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം അവസരമുള്ളപ്പോഴൊക്കെയും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോട് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിനന്ദ തിരുമനസ് എപ്പോഴും ഇതിൽ സംബന്ധിക്കുന്നതാണ്. പക്ഷേ തിരക്കിട്ട സമയങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലും അഭിനന്ദ തിരുമേനി പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് വന്യ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, ചെറിയാനച്ഛനുണ്ട്, അച്ഛനെ ഓർക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പള്ളിയിൽ, സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച കുഞ്ഞുമ്മ, അതുപോലെ തന്നെ ഇതിന്റെ ചോദന പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായി ഇതിൽ സഹകരിക്കുക ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളൊക്കെ വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ മൂന്ന് നോമ്പിന്റെ ആശംസകൾ അറിയിക്കുന്നു. നോമ്പ് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് നാളെയുമായിട്ട് എല്ലാ ദേവാലയങ്ങളിലൊക്കെ ചെയ്ത് ബലിയർപ്പിക്കപ്പെടുന്നു. എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.